ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. സമ്പൂർണ്ണ ജൈവ സംസ്ഥാനമായ സിക്കിമിന്റെ പുരോഗതിയിൽ രാജ്യം അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകരിലേക്ക് പുത്തൻ സാങ്കേതിക വിദ്യകൾ നേരിട്ടെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ വികസിത് കൃഷി സങ്കൽപ് അഭിയാന് സംസ്ഥാനത്ത് തുടക്കമായി. കേരളത്തിൽ ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോവിഡ് ബാധിതർക്ക് വോട്ടിടുക അവസരമൊരുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. സംസ്ഥാനത്തെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വാർഡ് പുനർവിഭജനത്തിന്റെ കരട് വിജ്ഞാപനം നാളെ. IPL ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഇന്ന് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. സിക്കിം സംസ്ഥാന രൂപീകരണത്തിന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്തെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് ഗാംഗ്ടോക്കിൽ എത്താൻ കഴിയാതിരുന്ന അദ്ദേഹം വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ പരിപാടിയെ അഭിസംബോധന ചെയ്തു. പ്രകൃതിയോടിണങ്ങിയ സിക്കിമിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമ്പൂർണ്ണ ജൈവ സംസ്ഥാനം എന്ന അംഗീകാരമുൾപ്പെടെ സിക്കിമിന്റെ വികസന നേട്ടങ്ങളിൽ രാജ്യം അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസം ന്യൂഡൽഹിയിൽ നടന്ന നോർത്ത് ഈസ്റ്റ് നിക്ഷേപക ഉച്ചകോടിയുടെ ഭാഗമായി നിരവധി വികസന പ്രവർത്തനങ്ങൾ സിക്കിമിലും വടക്ക് കിഴക്കൻ പ്രവിശ്യയിലും നടപ്പാക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു.
ഇൻ 50 വർഷോ മേ സിക്കിം പ്രകൃതിക്ക് സാത് പ്രഗതി കാ മോഡൽ ബന അഭി കുഛ് ദിൻ പെഹ്ലെ ഹി ദില്ലി മേ നോർത്ത് ഈസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് സമിറ്റ് മേ സിക്കിം കെ നോർത്ത് ഈസ്റ്റ് കെ നൌജവാനോ കെ ലിയെ യഹീ പർ റോജ്ഗാർ കെ അനേക ബഡേ അവസര തയ്യാർ ഹോനെ വാല സിക്കിം സമേ പൂരാ നോർത്ത് ഈസ്റ്റ് നയ ഭാരത് കി വികാസ് ഗാഥ ഏക ചമക്ത അധ്യായ ബൻ രഹാ ഹലേ.
കാർഷിക മേഖലയിലെ വിദഗ്ധർ കർഷകരുമായി സംവദിക്കുന്ന വികസിത് കൃഷി സങ്കൽപ് അഭിയാന് സംസ്ഥാനത്ത് തുടക്കമായി. കർഷകരിലേക്ക് പുത്തൻ സാങ്കേതിക വിദ്യകൾ നേരിട്ടെത്തിക്കുന്നതിനും കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനനുസൃതമായി ദേശീയ കാർഷിക ഗവേഷണ കൌൺസിലിന്റെ പദ്ധതികൾ വിപുലീകരിക്കുകയുമാണ് ലക്ഷ്യം. ഇന്നു മുതൽ June 12 വരെയാണ് പ്രചാരണം. പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം നിർവഹിച്ചു. ഇടുക്കി ജില്ലയിലെ പ്രചാരണം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അടിമാലി, കാന്തല്ലൂർ, വെള്ളത്തൂവൽ, മറയൂർ പഞ്ചായത്തുകളിൽ നടക്കും. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും മറ്റന്നാൾ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ താൽക്കാലികമായി അടച്ചിടുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കൊല്ലം ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി സാമ്പ്രാണിക്കോടി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ബോട്ടിംഗ് സർവീസ് റദ്ദാക്കി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇടുക്കിയിൽ കനത്ത മഴ തുടരുകയാണ്. വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും മരം വീഴ്ചയും ഉണ്ടായതിനെ തുടർന്ന് ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തി കർശന ജാഗ്രതാ നടപടികളാണ് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
ഇടുക്കിയിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ മഴ ശക്തമായി ഇന്നും തുടരുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത, കുട്ടിക്കാനം കട്ടപ്പന റോഡ് ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ തടസ്സപ്പെട്ട ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ദുരന്തബാധിതർക്കായി ജില്ലയിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. കല്ലാർകുട്ടി, മലങ്കര, ലോവർ പെരിയാർ ഉൾപ്പെടെയുള്ള ഡാമുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് തുടരുകയാണ്. ജില്ലയിൽ 4 ദിവസത്തിനുള്ളിൽ 266.3 mm മഴ പെയ്തതായാണ് കണക്ക്. സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ 620% കൂടുതലാണ് എന്ന് ജില്ലാ ഭരണകൂടം വിലയിരുത്തി.
പത്തനംതിട്ട ജില്ലയിൽ ഇന്നും നാളെയും ചുവപ്പ് ജാഗ്രത. പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിൽ ഓറഞ്ച് ജാഗ്രതയും അച്ചൻകോവിൽ നദിയിൽ മഞ്ഞ ജാഗ്രതയുമായതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. നിലവിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്നത് ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ്. ജില്ലയിൽ മഴയിലും കാറ്റിലും ഇതുവരെ തകർന്നത് 141 വീടുകളാണ്. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
ജില്ലയിൽ ഇടവിട്ട ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. ജില്ലയിലെ മണിമല നദിയിൽ വള്ളംകുളം സ്റ്റേഷനിൽ ഓറഞ്ച് ജാഗ്രതയും അച്ചൻകോവിൽ നദിയിൽ കല്ലേലി, കോന്നി എന്നീ സ്റ്റേഷനുകളിൽ മഞ്ഞ ജാഗ്രതയും ആയതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തുകയും യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. ജില്ലയിൽ ക്വാറികളുടെ പ്രവർത്തനം, കുട്ടവഞ്ചി സഞ്ചാരം പോലെയുള്ള വിനോദസഞ്ചാരം, മലയോര മേഖലയിലേക്കുള്ള രാത്രിയാത്ര തുടങ്ങിയവയ്ക്ക് June 1 വരെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
സംസ്ഥാനത്ത് ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുടങ്ങിയെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സംസ്ഥാനത്തെ 86 മുനിസിപ്പാലിറ്റികളിലും 6 കോർപ്പറേഷനുകളിലും നടന്ന വാർഡ് വിഭജനത്തിന്റെ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാനായ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് അന്തിമ വിജ്ഞാപനം അംഗീകരിച്ചത്. സംസ്ഥാനത്തെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വാർഡ് പുനർവിഭജനത്തിന്റെ കരട് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോവിഡ് സംശയിക്കപ്പെടുന്നവർക്കും സ്ഥിരീകരിച്ചവർക്കും ഉൾപ്പെടെ പോസ്റ്റൽ വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടാകും ഇവർക്ക് വോട്ടവകാശം വിനിയോഗിക്കാനാകുക. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി യു ഡി എഫ് മുന്നോട്ട്. സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൌക്കത്തിനെതിരെ പി വി അൻവർ രംഗത്ത് വന്നത് തിരിച്ചടിയായെങ്കിലും വിട്ടുവീഴ്ച വേണ്ടെന്നാണ് കോൺഗ്രസ് തീരുമാനം. അൻവറെ സഹകരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും പാർട്ടി വ്യക്തമാക്കുന്നു. അതേസമയം പി വി അൻവറിന്റെ രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരെ നിലമ്പൂർ വിധി എഴുതുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എൽ ഡി എഫ് നാളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കും. നിലമ്പൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ ബി ഡി ജെ എസിൽ നിന്നായിരിക്കുമെന്നാണ് സൂചന. കോഴിക്കോട് വയനാട് നിർദ്ദിഷ്ട 4 വരി തുരങ്കപാതയ്ക്ക് അവസാനവട്ട പാരിസ്ഥിതിക അനുമതിക്കായി ശുപാർശ. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റിയാണ് ശുപാർശ ചെയ്തത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ആകാശവാണി പ്രതിനിധി നസീർ ബാബു.
മലയോര മേഖലയുടെ സ്വപ്ന പദ്ധതിയായ ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമായാൽ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ 3-ാമത്തെ അടിപാതയാകും. തിരുവമ്പാടി പഞ്ചായത്തിലെ മുത്തപ്പൻപുഴ സ്വർഗംകുന്ന് മുതൽ വയനാട്ടിലെ കള്ളാടി വരെ എത്തുന്നതാണ് പുതിയ തുരങ്കപാത. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കൊച്ചിയും ബംഗളൂരും തമ്മിലുള്ള ദൂരം കുറയുകയും താമരശ്ശേരി ചുരത്തിന് ബദൽപാതയായി മാറുകയും ചെയ്യും. തുരങ്കപാതയുടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി കൊങ്കൺ റെയിൽവേയെ കേരള സർക്കാർ നിയമിച്ചിരുന്നു. പദ്ധതിയുടെ നിർമ്മാണ കാലാവധി 2 വർഷമാണ്. തുരങ്കപാത സമീപന റോഡ് കൂടിയതിനാൽ വളരെ പ്രാധാന്യമുള്ള റോഡാണിത്.
68-ാമത് കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസിന് മുന്നോടിയായുള്ള പ്രീ കോൺഫറൻസ് ടൂറിനായി ജപ്പാനിലെത്തിയ നിയമസഭാ സ്പീക്കർ ശ്രീ എ എൻ ഷംസീർ ടോക്കിയോയിലെ ഇന്ത്യൻ എംബസി സന്ദർശിച്ചു. ജപ്പാനിലെ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചും മലയാളികളെക്കുറിച്ചും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യാൻ സാധിച്ചതിൽ അദ്ദേഹം സന്തോഷം രേഖപ്പെടുത്തി. കോഴിക്കോട് വിലങ്ങാട് മേഖലയിൽ പ്രതിപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലിൽ ഏറെ നാശനഷ്ടമുണ്ടായ മേഖലയിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ വൈകുന്നതായി ആരോപിച്ചാണ് ഹർത്താൽ. കേന്ദ്ര ഗവൺമെന്റ് നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചതിന്റെ പ്രയോജനം പൂർണ്ണമായും ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പാലക്കാട്ടെ കർഷകർ. നെല്ലിന്റെ താങ്ങുവില കിലോയ്ക്ക് 69 രൂപ വർദ്ധിപ്പിക്കാനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം അനുമതി നൽകിയത്. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
താങ്ങുവില വർധന അതേപടി നടപ്പിലായാൽ കേരളത്തിൽ 1 കിലോ നെല്ലിന് 28.89 രൂപയായിരിക്കും കർഷകർക്ക് ലഭിക്കുക. നിലവിൽ 1 കിലോയ്ക്ക് 28.20 രൂപ നിരക്കിലാണ് സപ്ലൈകോ നെല്ലെടുക്കുന്നത്. ഇതിൽ 23 രൂപ കേന്ദ്ര വിഹിതവും 5.20 രൂപ കേരളത്തിന്റെ പ്രോത്സാഹന വിഹിതവുമാണ്. ഇതിനു പുറമെ 12 പൈസ കൈകാര്യ ചെലവ് ഇനത്തിലും നൽകുന്നുണ്ട്. കേന്ദ്ര വിഹിതത്തിനനുസരിച്ച് പ്രോത്സാഹന വിഹിതം കൂടി കൂട്ടി കിലോയ്ക്ക് 30 രൂപയെങ്കിലും ലഭ്യമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം.
IPL 2020 ക്രിക്കറ്റ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് പഞ്ചാബ് കിങ്സിനെ നേരിടും. ന്യൂ ചണ്ഡിഗഡ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. നാളെ നടക്കുന്ന മത്സരത്തിൽ 3-ാം സ്ഥാനത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. സമ്പൂർണ്ണ ജൈവ സംസ്ഥാനമായ സിക്കിമിന്റെ പുരോഗതിയിൽ രാജ്യം അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകരിലേക്ക് പുത്തൻ സാങ്കേതിക വിദ്യകൾ നേരിട്ടെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ വികസിത് കൃഷി സങ്കൽപ് അഭിയാന് സംസ്ഥാനത്ത് തുടക്കമായി. കേരളത്തിൽ ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോവിഡ് ബാധിതർക്ക് വോട്ടിടാൻ അവസരമൊരുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. സംസ്ഥാനത്തെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വാർഡ് പുനർവിഭജനത്തിന്റെ കരട് വിജ്ഞാപനം നാളെ. IPL ക്രിക്കറ്റ് ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.